ഇരുപത്. ചില ജർമ്മൻ ദാർശനികന്മാർ. ഒന്ന്, ഫ്രെഡറിക് ഷില്ലർ. ഫ്രെഡറിക് ഷില്ലർ എല്ലാറ്റിലുമുപരി ഒരു നാടകകൃത്തായിരുന്നു. 1759 1805 ഇടയ്ക്ക് ജീവിച്ചിരുന്ന ഈ ജർമ്മൻകാരൻ രചിച്ച ലെറ്റേഴ്സ് ഓൺ എസ്തെറ്റിക് എഡ്യൂക്കേഷൻ, ഓൺ നവൽ ആൻഡ് സെന്റിമെന്റൽ പോയട്രി എന്നിവ സൗന്ദര്യശാസ്ത്ര ചർച്ചകളിൽ ഒഴിച്ചുകൂടാനാവാത്ത കൃതികളായി കരുതപ്പെടുന്നു. ഷില്ലറുടെ ജീവിതം മുഴുവനും ദാരിദ്ര്യത്തിനെതിരായി പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ക്ഷയരോഗത്തോട് പടവെട്ടി 45 വയസ്സിൽ ഷില്ലർ മൃതിയടഞ്ഞു. കാന്റിൻ്റെ ആത്മനിഷ്ഠതയെ എതിർത്ത ആദ്യ വ്യക്തി എന്ന നിലയിലാണ് ഹെഗൽ ഷില്ലറെ വിലയിരുത്തുന്നത്. വാസ്തവത്തിൽ ഷില്ലർ ലൈസ്ബിനിസിൻ്റെയും മറ്റു തായ്വഴിയിൽപ്പെട്ട ഒരു ചിന്തകനായിരുന്നു. സൗന്ദര്യമണ്ഡലത്തെ ഒരു ക്രീഡാമണ്ഡലമായാണ് ഷില്ലർ കാണുന്നത്. ലീലയിൽ മുഴുകുന്ന മനുഷ്യൻ പ്രകൃതിയെ സൗന്ദര്യാത്മകമായി ധ്യാനിക്കുകയും കലാനിർമ്മാണത്തിൽ മുഴുകുകയും ചെയ്യുന്ന മനുഷ്യൻ എല്ലാ പ്രകൃതി വസ്തുക്കളും ചൈതന്യ നിർഭരമാണെന്ന് കണ്ടെത്തും. സൗന്ദര്യം ജീവിതമാണ്, ജൈവരൂപമാണ്. രൂപം കൊണ്ടും പ്രകൃതിയെ കീഴടക്കുന്നതാവണം കല. യഥാർത്ഥ സൗന്ദര്യമുള്ള ഒരു കലാസൃഷ്ടിയിൽ ഉള്ളടക്കം യാതൊന്നുമല്ല, രൂപമാണല്ല. രൂപമാണ് മനുഷ്യനെ ആകർഷിച്ചപ്പെടുന്നതും രൂപം കൊണ്ട് പദാർത്ഥത്തെ ഇല്ലാതാക്കുക എന്നതാണ് വലിയ കലാകാരന്മാരുടെ തന്ത്രം. ഇന്ദ്രിയങ്ങളുടെ നുഖത്തിൽ നിന്നും മനുഷ്യൻ സ്വതന്ത്രനാകുന്നത് കലയുടെ ഉപാധി മുഖേനയാണ്. കലാപ്രവർത്തനം അപരിമിതമാണെന്ന് അഭിപ്രായം ഷില്ലർക്കുണ്ട്. കലയുടെ വിദ്യാഭ്യാസ മൂല്യം ഷില്ലർ അംഗീകരിക്കുന്നുണ്ട്. ലെറ്റേഴ്സ് ഓൺ ദ എസ്തെറ്റിക് എഡ്യൂക്കേഷൻ ഓൺ മാൻ ഷില്ലറുടെ കാഴ്ചപ്പാടുകളുടെ സ്വസ്ഫുടം വിശദീകരിക്കുന്നു. ലാവണ്യ പ്രക്രിയ വിശകലനം ചെയ്യുന്നതിൽ ഷില്ലർ വിജയിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൂടാ. ഷില്ലറുടെ സാഹിതീയ സിദ്ധാന്തം അവ്യക്ത സുന്ദരമാണെന്നേ പറയാനാവൂ. രണ്ട്, ഷില്ലിംഗ്. ഷില്ലിംഗിൻ്റെ സിസ്റ്റം ഓഫ് ട്രാൻസെൻഡൽ ഐഡലിസം, ബ്രൂണോ ഫിലോസഫി ഓഫ് ആർട്ട്, റിലേഷൻ ബിറ്റ്വീൻ ദ ഫിഗറേറ്റീവ് ആർട്സ് ആൻഡ് നേച്ചർ എന്നിവ സൗന്ദര്യശാസ്ത്ര ചരിത്രത്തിലെ സുപ്രധാന രേഖകളാണ്. നിയോ പ്ലേറ്റോണിസത്തിൻ്റെ ഒരു നവ്യമുഖം ഉദ്ഘാടനം ചെയ്ത രചനകളാണിവ. പേജ് 114. മാത്രമല്ല, റൊമാൻറ്റിസിസത്തിനു ആദ്യത്തെ സത്യചിന്താപരമായ സാധൂകരണങ്ങളുമായിരുന്നു ഷില്ലിങ്ങിൻ്റെ രചനകൾ. കല സൗന്ദര്യമാണെന്നാണ് ഷില്ലിങ്ങിൻ്റെ അഭിപ്രായം. കലാപ്രവർത്തനത്തിലൂടെ വ്യക്തിയെ ലോകമായി പരിപ്രവർത്തിക്കുകയാണ് കലാകാരൻ. വ്യക്തി കലയിലൂടെ വർഗമായി തീരുന്നു. ജീവിതാവസ്ഥയുടെ പരിമിതിയെക്കുറിച്ചുള്ള ഭീതി കലയെ തീണ്ടുന്നില്ല. വികാരങ്ങളെ കല ഓതിജ്വലിപ്പിക്കുകയല്ല, നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ജലം കവിഞ്ഞൊഴുങ്ങാൻ അനുവദിക്കാത്ത നദീതീത്തോടാണ് കലാസൗന്ദര്യത്തെ ഷില്ലിംഗ് ഉപമിക്കുന്നത്. സാമാന്യ യഥാർത്ഥങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് ശരണാലയങ്ങളുണ്ട്, കവിതയും തത്വചിന്തയും. കവിത ആദർശാത്മക പ്രപഞ്ചത്തിലേക്ക് നമ്മെ സംവഹിക്കുന്നു. തത്വചിന്തയാകട്ടെ യഥാർത്ഥ ലോകത്തെ ഇല്ലായ്മ ചെയ്യുന്നു. ഒരു നിമിഷത്തിൻ്റെ സമുദ്രയല്ല യഥാർത്ഥ കല, അനന്ത ജീവിതത്തിൻ്റെ പ്രതിനിധീകരണമാണത്. വസ്തുവക്തൃതമായി തീരുന്ന അതീന്ദ്ര സഹജ്ഞാനമാണത്. കവിതയിൽ നിന്ന് പിരിഞ്ഞുപോയവളാണ് തത്വചിന്ത. ഒരു നാൾ അവൾ കവിതയിലേക്ക് തിരിച്ചെത്തും. അന്ന് തത്വചിന്തയിൽ നിന്നൊരു പുതിയ മിത്തോളജി പിറന്നു വീഴും. സംഗീതത്തെക്കുറിച്ച് ഷില്ലിംഗ് പറയുന്നത് ഇപ്രകാരം: വെരി ഐഡിയൽ റിതം ഓഫ് നേച്ചർ ആൻഡ് യൂണിവേഴ്സ്. കലാചർച്ചയിലേക്ക് സത്യം, ശിവം, സൗന്ദര്യം എന്നീ മൂന്ന് ആശയങ്ങൾ ഷില്ലിംഗ് കൊണ്ടുവരുന്നുണ്ട്. സൗന്ദര്യം വെറും യാഥാർത്ഥ്യമല്ല, അത് ആദർശവുമല്ല. യാഥാർത്ഥ്യം ആദർശ തുല്യമാകുന്നു സൗന്ദര്യാനുഭവത്തിൽ. ഓരോ ആശയവും ഒരു ദൈവമാണെന്ന് പറയാം. അതിൻ്റെ സത്ത അതിൻ്റെ സ്വഭാവമാണ്. ദൈവസങ്കല്പനങ്ങൾ നോക്കുക. മിനർവ ബുദ്ധിപ്രഭാവത്തിൻ്റെ ദേവതയാണ്, മറ്റൊന്നിൻ്റെയും ദേവതയല്ലതാണ്. അതായത്, ഓരോ ആശയവും ഒരു പരിമിതിയാണ്. പ്രസ്തുത പരിമിതിയിൽ നിന്ന് മുക്തമാകാതെ വരുമ്പോൾ ആശയത്തിന് എന്താണ് സംഭവിക്കുക? അത് ഭാവനാ വിഷയമാകാതെ പോകും. ഭാവന നിശ്ചയമായും ഒരു ദക്ഷതയാണ്. അതിന് കേവല ദീക്ഷണമായോ യുക്തിവിചാരമായോ യാതൊരു സംബന്ധവുമില്ലെന്ന് ഷില്ലിംഗ് പറയും. ഭാവന മനോധർമ്മത്തിൽ നിന്ന് വ്യത്യസ്തവുമാണ്. മനോധർമ്മം സമാഹരണത്തിൻ്റെ സംവിധാനത്തിനുമുള്ള പാഠവം മാത്രമാണ്. ഭാവന കലയുടെ ഉത്പന്നങ്ങളെ സഹജ്ഞാനത്തിലൂടെ സൃഷ്ടിക്കുന്നു. കലയെ സൃഷ്ടിക്കുന്ന ദൈക്ഷണികമായ അന്തർജ്ഞാനം തന്നെയാണ് ഭാവന. മിത്തോളജി എല്ലാ കലകളുടെയും ഒരാവശ്യ വ്യവസ്ഥയാണെന്ന് ഷില്ലിങ്ങിൻ്റെ അഭിപ്രായം. മിത്തോളജി അലികറയല്ല, അന്യോപദേശത്തിൽ വിശേഷം സാമാന്യത്തെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മിത്തോളജിയാകട്ടെ അതിൽ തന്നെ സാമാന്യം മാത്രമാണ്. പേജ് 118. 3, ഹെഗൽ. ഹെഗലിൻ്റെ തത്വവിചാരത്തിൽ സൗന്ദര്യ നിരീക്ഷണം കടന്നു വരുന്നുണ്ട്. മതത്തോടും തത്വശാസ്ത്രത്തോടുമൊപ്പം കലയെയും കേവലാത്മകത്തിൻ്റെ മണ്ഡലത്തിലാണ് അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നത്. മൂർത്ത സങ്കല്പനങ്ങളുടെ ലോകത്തിലാണ് കല. ആത്മാവിൻ്റെ സാച്ഛാന്യമാണ് കലയിലൂടെ നാം തേടുന്നത്. ഒരേ സമയം ഏകവും വിഭിന്നവുമാണ് സത്യസൗന്ദര്യങ്ങൾ. ആശയം ആശയം എന്ന നിലയിൽ സത്യമാകുന്നു, അപ്പോഴത് ചിന്തയാണ്. സത്യത്തിൽ ഐന്ദ്രിയമോ ഭൗതികമോ ആയ ഒരസ്തിത്വം കടന്നു വരുന്നില്ല. ആശയത്തിന് ചിലപ്പോൾ ബാഹ്യമായ ഒരു നിർണിതാസത്വത്തിലേക്ക് സംക്രമിക്കാൻ കഴിയും. ആശയത്തിൻ്റെ ബഹിർ പ്രത്യക്ഷത്തിലേക്ക് സങ്കല്പനങ്ങൾ സഹകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ആശയം സത്യം മാത്രമല്ല, സുന്ദരവും ആയിത്തീരുന്നു. ആശയത്തിൻ്റെ ഐന്ദ്രിയ പ്രത്യക്ഷതയിൽ നിന്ന് ഹെഗൽ സൗന്ദര്യത്തെ നിർവചിക്കുന്നു. തത്വചിന്തകന്റെ ഭാഷയിൽ എഴുതുന്ന ഹെഗൽ സാധാരണ വായനക്കാരനെ സംഭ്രമിക്കും. വ്യക്തമായി പറഞ്ഞാൽ ഹെഗൽ അർത്ഥമാക്കുന്നത് ഇത്രമാത്രം: കലയുടെ ഉള്ളടക്കമാണ് ആശയം. ആശയത്തിൻ്റെ ഇന്ദ്രിയനിഷ്ഠവും ഭാവനാത്മകവുമായ രൂപമെടുക്കലാണ് കല. കലയിലേക്ക് പരിവർത്തനീയമാകേണ്ട ഉള്ളടക്കത്തിന് ഒരു രൂപാന്തരീകരണം സംഭവിക്കും. അതല്ലെങ്കിൽ കാവ്യരൂപത്തിൻ്റെ ഗദ്യാത്മകതയെ ഉള്ളടക്കത്തിൻ്റെയും ഒരപൂർണ സംയുക്തമേ ഉൽപ്പന്നമാവുകയുള്ളൂ. ആദർശത്തിൻ്റെ ആശയത്തിൻ്റെ പ്രകാശത്താൽ രൂപം ആത്മീയ തലത്തോളം ഉയരുന്നുവെന്നും പറയാം. ഐന്ദ്രിയ വാസ്തവികതകളിൽ കലാഭാവന ശ്രമിക്കുന്നില്ല. അത് തഥ്യതയുടെ സംയുക്തതയും ആന്തരസത്യവും അന്വേഷിച്ചിറങ്ങുന്നു. കവിതയിൽ ധ്യാനത്തിന് അനിവാര്യമായ സ്ഥാനമുണ്ടെന്ന് ഹെഗൽ ദർശിക്കുന്നു. എ ട്രൂ പോയറ്റ് മസ്റ്റ് റിഫ്ലക്ട് ആൻഡ് മീഡിയേറ്റ് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ദ എക്സിക്യൂട്ടഡ് ഓഫ് ഹിസ് പോയം. കലയുടെ ലക്ഷ്യം അതിൽ തന്നെ നിലനിൽക്കുക ഒന്നാണ്. ഇന്ദ്രിയ ഗ്രഹമായ രൂപത്തിൽ സത്യം അവതരിപ്പിക്കുകയാണ് കലയുടെ ധർമ്മം. കലയുടെ ജ്ഞാന സ്വഭാവത്തിന് ഊന്നലേകുകയാണ് ഹെഗൽ ചെയ്യുന്നത്. കലയെ ഒരു സങ്കല്പനത്തിൻ്റെ വാഹകം മാത്രമായി തീർക്കുകയാണ് ഹെഗലിനെ പോലുള്ള തത്വചിന്തകർ. വാസ്തവം പറഞ്ഞാൽ കലയെ ഒരു ഉന്നത പീഠത്തിൽ പ്രതിഷ്ഠിച്ച വ്യക്തിയല്ല ഹെഗൽ. മനുഷ്യബോധത്തിൻ്റെ ശരിയായ താല്പര്യങ്ങളിൽ കലയ്ക്ക് കാര്യമായൊന്നും ചെയ്യാനില്ലെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പേജ് 119. രൂപം കൊണ്ടു തന്നെ സവിശേഷമായ ഒരു ഉള്ളടക്കത്തിലേക്ക് കല ഒതുങ്ങിക്കൂടുന്നു. ഒരു കലാസൃഷ്ടിയിൽ സത്യത്തിൻ്റെ ഒരു പരിമിത വൃത്തം മാത്രമേ കടന്നു വരുന്നുള്ളൂ. ഉന്നതമായ കല ഒരു ഭൂതകാല വസ്തു മാത്രമാണെന്ന നിലപാടിലാണ് ഹെഗൽ സ്വീകരിക്കുന്നത്. ക്രോച്ചെ പറഞ്ഞതുപോലെ ഹെഗലിൻ്റെ സൗന്ദര്യ വിചാരം ഒരു ചരമ പ്രസംഗം മാത്രമാണ്. ഹെഗലിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി വായിച്ചു നോക്കുക. യുക്തിയുടെ സമാരാധകനായ ഹെഗലിനെ നമുക്കിവിടെ പരിചയപ്പെടാം. ലോകത്തിൻ്റെ സർവഭവനമാണെന്ന് യുക്തിബോധത്തെ ഹെഗൽ വിശേഷിപ്പിക്കുന്നത്. യുക്തി അനന്തമായ ശക്തിയാണ്, സത്തയാണ്, പ്രപഞ്ചത്തിൻ്റെ അനന്തമായ ഊർജവുമാണ്. യുക്തിബോധത്തിന് ഇത്രമേൽ പ്രാധാന്യം നൽകിയ ഹെഗൽ കലയുടെ ചരമപ്രസംഗം നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് പറയട്ടെ. 4. ജോഹാൻ ഫ്രെഡറിക് ഹെർബർട്ട്. ഹെർബർട്ടിൻ്റെ കാഴ്ചപ്പാടിൽ ബന്ധങ്ങളെ ആസ്പദമാക്കുന്ന സൗന്ദര്യം താനും വർണ്ണം, വരി, ചിന്ത, ഇച്ഛ എന്നിവയുടെ ബന്ധങ്ങളെ സൗന്ദര്യത്തെയും ആഹ്ലാദത്തെയും അദ്ദേഹം വേർതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആഹ്ലാദ വസ്തു പ്രതിനിധീകരണത്തിന് വിധേയമാകേണ്ടതില്ല. എന്നാൽ സൗന്ദര്യ വസ്തുവിൽ ബന്ധങ്ങളുടെ പ്രതിനിധീകരണം അന്തർഭൂതമായിരിക്കും. നിരസിക്കാനാവാത്ത ശാശ്വത മൂല്യം സൗന്ദര്യത്തിനുണ്ട്. കലയെ ഒരു സങ്കീർണ വസ്തുവായാണ് ഹെർബർട്ട് കാണുന്നത്. കലയ്ക്ക് ഒരു ഉള്ളടക്കം, ഒരു സഹസൗന്ദര്യ ഘടകം ഉണ്ടായിരിക്കും. ജോഹാൻ ഫ്രെഡറിക് ഹെർബർട്ടിൻ്റെ അഭിപ്രായത്തിൽ ആ ഉള്ളടക്കത്തിന് യുക്തിശാസ്ത്രപരമോ മനഃശാസ്ത്രപരമോ ഒക്കെയായ ഒരു മൂല്യമുണ്ട്. കലയിൽ ഒരു ശുദ്ധ ലാവണ്യ ഘടകവും ഉണ്ടായിരിക്കും. അതാണ് രൂപം. അടിസ്ഥാന സൗന്ദര്യ സങ്കല്പനങ്ങളുടെ പ്രയോഗമാണ് രൂപം. ഉള്ളടക്കത്തിൻ്റെയും രൂപത്തിൻ്റെയും സംയോഗമാണ് കല.